السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله أما بعد നോമ്പിൻ്റെയും രാത്രി നമസ്കാരത്തിൻ്റെയും കർമ്മശാസ്ത്രം എന്ന വിഷയത്തിൽ ഡോക്ടർ അബ്ദുൽ അസീസ് അർ റയീസ് നടത്തുന്ന ഓൺലൈൻ ദൗറയുടെ 5 ക്ലാസുകളിലെ 4-ാമത്തെ ക്ലാസിൻ്റെ ആശയം ചോരാത്ത വിധത്തിൽ വളരെ ചുരുക്കി ഒരു വിവർത്തനമാണ് ഈ വോയിസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ ഈ ക്ലാസ്സിൽ പ്രധാനമായും 3 വിഷയങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 1-ാമത്തെ വിഷയം ഐച്ഛികമായ നോമ്പുകളെ സംബന്ധിച്ചും അവയുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളെ സംബന്ധിച്ചുമാണ്. ഇത്തരം ഐച്ഛികമായ നോമ്പുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതുപോലെ ദാവൂദ് അലൈഹിസ്സലാമിയുടെ നോമ്പാണ്. അദ്ദേഹം നോമ്പെടുക്കാറുണ്ടായിരുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലായിരുന്നു. അതായത് ഇന്ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ നാളെ എടുക്കാതെ മറ്റന്നാൾ എടുക്കും. അങ്ങനെ തുടർന്നു പോകുന്ന ഒരു നോമ്പാണ് ദാവൂദ് അലൈഹിസ്സലാമിയുടെ നോമ്പ്. പക്ഷേ ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2 ആഴ്ചയിലൊരിക്കൽ, 1 ആഴ്ച തിങ്കളാഴ്ചയും മറ്റൊരാഴ്ച വ്യാഴാഴ്ചയും നോമ്പ് ഒഴിവാക്കേണ്ട ദിവസങ്ങളായി കടന്നുവരും. അത്തരം സാഹചര്യങ്ങളിൽ ദാവൂദ് അലൈഹിസ്സലാമിയുടെ നോമ്പിന്റെ ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് തിങ്കളും വ്യാഴവും നോമ്പെടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നോമ്പെടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സമയമാണ് മുഹറം മാസം. റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയേറിയ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇബ്നു റജബ് റഹിമഹുല്ലാ മുഹറം മാസത്തിലെ നോമ്പിനെ പറ്റി പറയുന്നത് നിരുപാധികമായ ഐച്ഛിക നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മുഹറം നോമ്പിനാണെന്നാണ്. അതായത് ഐച്ഛികമായ കർമ്മങ്ങൾ തന്നെ 2 തരമാണ്. അതിൽ 1-ാമത്തെ തരം ഫറദുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐച്ഛിക പ്രവർത്തനങ്ങളാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് റവാത്തിബ് നമസ്കാരങ്ങളും ഷവ്വാലിലെ 6 നോമ്പും. കാരണം അതിൽ 1-ാമത്തേത് ഫറദ് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, 2-ാമത്തേത് ഫറദ് നോമ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ഒരു ഫറദുമായി ബന്ധമില്ലാത്ത ഐച്ഛിക പ്രവർത്തനങ്ങളുമുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് മുഹറം മാസത്തിലെ നോമ്പ്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പെടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസം. ആ ദിവസങ്ങളിൽ നോമ്പ് മാത്രമല്ല ഏതൊരു സൽക്കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ മറ്റു ദിവസത്തിലേക്കാളും ശ്രേഷ്ഠതയേറിയതാണ്. അതുപോലെ തന്നെ നോമ്പെടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് ഷാബാൻ മാസം. എത്രത്തോളമെന്ന് വെച്ചാൽ റമദാനിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ഷാബാൻ മാസത്തിലായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാബാൻ മാസത്തിലെ അവസാനത്തിൽ റമദാനിന് തൊട്ടു മുമ്പുള്ള 1-ോ 2-ോ ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ലെന്നുള്ള വിഷയം ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്ന പതിവോ അല്ലെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാമിയുടെ നോമ്പെടുക്കുന്ന പതിവോ ഇങ്ങനെ ഏതെങ്കിലും ശറഈയായ പതിവുകളുള്ള വ്യക്തിക്കും നോമ്പ് നഷ്ടപ്പെട്ടുപോയ ഫറള് നോമ്പ് എടുത്തുവിട്ടുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ നോമ്പ് എടുക്കുമെന്ന് നേർച്ച നേർന്ന വ്യക്തിക്കുമെല്ലാം ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ നോമ്പെടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് ഷവ്വാലിലെ 6 നോമ്പ്. ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയും പിന്നീട് ഷവ്വാലിലെ 6 നോമ്പ് കൊണ്ട് അതിനെ പിന്തുടർത്തുകയും ചെയ്താൽ 1 വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച കൂലി അവന് ലഭിക്കുമെന്നുള്ള ഹദീസുകൾ സഹീ മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷവ്വാലിലെ 6 നോമ്പ് എന്നത് ഫർളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐച്ഛിക കർമ്മമാണ്. അതുകൊണ്ട് തന്നെ മുഹറം നോമ്പ് പോലെ ഫർളുമായി ബന്ധമില്ലാത്ത നിരുപാധികമായ ഐച്ഛിക കർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളത് ഷവ്വാലിലെ 6 നോമ്പിനാണ്. അതുപോലെയുള്ള മറ്റൊരു സുന്നത്ത് നോമ്പാണ് ആഷൂറാവും താസ്വാവും. ഇവ മുഹറം 9-ഉം 10-ഉം അനുഷ്ഠിക്കേണ്ടത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആഷൂറ നോമ്പ് കഴിഞ്ഞ 1 കൊല്ലത്തെ ചെറുപാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുവാൻ കാരണമാണെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താസ്വാ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം 9 അഥവാ താസ്വാ നോമ്പ് ഞാൻ എടുക്കുമെന്നാണ്. അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് അറഫ ദിനം അഥവാ ദുൽഹിജ്ജ 9. അറഫ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷത്തിലെ ചെറുപാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുവാൻ അത് കാരണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് അയ്യാമുൽ ബീദ്. എല്ലാ ചന്ദ്രമാസത്തിലെയും 13, 14, 15 ദിവസങ്ങളെയാണ് അയ്യാമുൽ ബീദ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നോമ്പെടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് തിങ്കളും വ്യാഴവും. ഈ രണ്ട് ദിവസങ്ങളിലും കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നും എന്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിങ്കിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എനിക്കിഷ്ടമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നോമ്പെടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളെ കുറിച്ചാണ്. അതുപോലെ തന്നെ നോമ്പെടുക്കൽ ഹറാമാക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളുമുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് രണ്ട് പെരുന്നാൾ ദിനങ്ങളിലെ നോമ്പും അയ്യാമു തശ്രീഖ് അഥവാ ദുൽഹിജ്ജ 11, 12, 13 ദിനങ്ങളിലുമുള്ള നോമ്പും. നേരത്തെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള നോമ്പുകളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചു. ഇത്തരത്തിലുള്ള സുന്നത്ത് നോമ്പുകൾ എടുത്തു തുടങ്ങിയാൽ അത് പകുതിക്ക് വെച്ച് നിർത്തുന്നത് കൊണ്ട് എന്തില്ല, വിരോധമൊന്നുമില്ല. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചുള്ളതാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആ രാവിലേക്ക് അള്ളാഹു സുബ്ഹാന വ തആല നമ്മളെ ഏവരെയും എത്തിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ രാവിൽ ഏറ്റവും സോലിഹായ കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ നമ്മെ ഏവരെയും അള്ളാഹു സുബ്ഹാന വ തആല സഹായിക്കുമാറാകട്ടെ. റമദാനിലെ 27-ാം രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് മറ്റു രാവുകളേക്കാൾ 27-ാം രാവിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം. ഈ വിഷയത്തിലെ ഏറ്റവും പ്രബലമായ പണ്ഡിതാഭിപ്രായം ലൈലത്തുൽ ഖദർ അവസാനപത്തിലെ ഒറ്റ രാത്രികളിൽ മാത്രമല്ല എല്ലാ രാത്രികളിലും, അതായത് അവസാനത്തെ 10 ദിവസങ്ങളിൽ ഏത് ദിവസമാകാനും സാധ്യതയുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ റമദാനിലെ അവസാനത്തെ 10-ലെ എല്ലാ രാവുകളും ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക എന്നത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഓരോ വ്യക്തിക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടതാണ്. ഇഅ്തികാഫ് സുന്നത്താണെന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നറിയിക്കുന്ന ഹദീസുകൾ ബുഖാരിയിലും മറ്റും ധാരാളമായി കാണാൻ സാധിക്കും. എന്നാൽ ഇഅ്തികാഫിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ നിബന്ധന പള്ളിയിൽ തന്നെ പരമാവധി കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്. പള്ളിയിലല്ലാത്ത സ്ഥലങ്ങളിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്, അത് ഇഅ്തികാഫ് ഇരിക്കുന്നതിന് സ്ത്രീകളാണെങ്കിൽ പോലും അത് ബിദഅത്താണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നിബന്ധന ഇഅ്തികാഫ് ഇരിക്കുന്ന വ്യക്തിക്ക് പള്ളിയിൽ അധിക നേരം ചെലവഴിക്കാൻ പറ്റാത്ത ശറഈയായ കാരണങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ്. അതായത് ജനാബത്തുകാരനായ പുരുഷനോ ഹൈദുള്ള സ്ത്രീക്കോ ഇഅ്തികാഫ് ഇരിക്കാൻ പാടുള്ളതല്ല. മൂന്നാമതായി ഉണ്ടായിരിക്കേണ്ട നിബന്ധന ഇഅ്തികാഫ് ഇരിക്കുന്ന വ്യക്തി നോമ്പുകാരനായിരിക്കണം എന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഅ്തികാഫ് ഫാസിദായി പോവും. അതിൽ ഒന്നാമത്തെ കാര്യം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതും ഇഅ്തികാഫിനെ ഫാസിദാക്കും. ഈ രണ്ട് കാര്യങ്ങളും ഇഅ്തികാഫിനെ ഫാസിദാക്കും എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. മൂന്നാമത്തെ കാര്യം പള്ളിയിൽ നിന്ന് പുറത്തു കടക്കാൻ, അതായത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തു പോവാൻ ഉദ്ദേശിക്കുക, നിയ്യത്താക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം സ്വപ്നസ്കലനം വഴിയല്ലാതെ സ്പർശനത്തിലൂടെ തന്നെ മനീയിനെ അഥവാ ശുക്ലത്തെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം ലഹരിയാണ്. ഒരാൾക്ക് ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇഅ്തികാഫ് ഫാസിദായി പോകും. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടാലും അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലും അതെല്ലാം അവരുടെ ഇഅ്തികാഫിനെ ഫാസിദാക്കും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇഅ്തികാഫിന്റെ ഏറ്റവും കൂടിയ സമയത്തിനോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനോ കൃത്യമായ പരിധി ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി ഏത്തിക്കാഫ് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുകയും കുറച്ചു സമയം അവിടെ ചെലവഴിച്ചതിനു ശേഷം പള്ളിയിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ അത്രയും നേരം ഏത്തിക്കാഫ് ഇരുന്ന കൂലി അയാൾക്ക് ലഭിക്കും. ഈ ഏത്തിക്കാഫുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജുമാ ഇല്ലെങ്കിലും അഞ്ചു നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന പള്ളികളിലാണ് ഏത്തിക്കാഫ് ഇരിക്കേണ്ടത്. ഇനി ജുമാഅയുള്ള പള്ളിയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്സൽ. നമ്മൾ നേരത്തെ ഏത്തിക്കാഫിനെ ഫാസിദാക്കി കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ പള്ളിയിൽ നിന്നും പുറത്തു പോകുന്നതിനെയാണ് ഒന്നാമതായി എണ്ണിയത്. അതിനർത്ഥം ഒരു കാരണവശാലും പള്ളിയിൽ നിന്ന് തീരെ പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതല്ല, മറിച്ച് മലമൂത്ര വിസർജനം പോലെയുള്ള അത്യാവശ്യങ്ങൾക്കും അത്യാവശ്യ ഭക്ഷണ പാനീയങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്യാം, പള്ളിയിൽ നിന്ന് പുറത്തു കടക്കാം. അതുപോലെയുള്ള മറ്റ് അത്യാവശ്യ സന്ദർഭങ്ങളിലും പുറത്തു കടക്കാവുന്നതാണ്. അതല്ലാതെ എല്ലാവരും ചെയ്യാറുള്ളതുപോലെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് ഏത്തിക്കാഫിരിക്കുന്ന ഒരാൾക്ക് യോജിക്കാത്ത കാര്യമാണ്. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത്തിക്കാഫിരിക്കുന്ന വേളയിൽ ഏത്തിക്കാഫിരിക്കുന്ന ആൾക്ക് തന്റെ റബ്ബുമായി ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുള്ളത് പോലെ ഭക്ഷണ പാനീയങ്ങളും കളിതമാശകളുമായി കൂട്ടം കൂടിയിരുന്ന് സമയം കളയുന്ന ഒരു ഏത്തിക്കാഫ് ആവരുത് നമ്മുടെ ഏത്തിക്കാഫ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഉപകാരപ്രദമായ അറിവ് നമ്മൾക്ക് നൽകുകയും ആ അറിവിനനുസരിച്ച് അമല് ചെയ്യാൻ നമ്മളെ ഏവരും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ല ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.